ക്രിസ്തുവിലുള്ള വിശ്വാസികളാണ് വിശുദ്ധർ. അവരുടെ പെരുമാറ്റത്താലല്ല, സ്വഭാവത്താലല്ല, ക്രിസ്തുവിലുള്ള അവരുടെ പദവിയാണ് അവരെ വിശുദ്ധരാക്കുന്നത്.
ജീവസന്ദേശത്തിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വന്ദനം. വീണ്ടും വീണ്ടും വചനം പഠിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരത്തെ ഓർത്തും അത് വളരെ താൽപര്യത്തോടെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്തും ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സദൃശവാക്യങ്ങളായിരുന്നുവല്ലോ പഠിച്ചിരുന്നത്. ഇന്നു മുതൽ നാം പുതിയ നിയമത്തിലെ ഒരു പുസ്തകമാണ് പഠിക്കുവാൻ തുടങ്ങുന്നത്. ഏതാണ് ആ പുസ്തകമെന്ന് അറിയണ്ടേ? ജോർജ് ഫിലിപ്പ് തന്നെ അത് പറഞ്ഞു തരുന്നു. തുടർന്ന് ശ്രദ്ധിച്ചാലും
ഒന്ന് ചോദിക്കട്ടെ, സന്തോഷമാണോ? അല്ല എങ്കിൽ അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരുവാനാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് തന്നെ. നാം എല്ലാവിധത്തിലും സന്തോഷമുള്ളവരായിരിക്കണം എന്നത്രേ ദൈവത്തിന്റെ ആഗ്രഹം. അതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ദൈവം തന്റെ വചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നതും. അത് പഠിക്കുന്നത് ഓരോ ദൈവവേദലിന്റെയും പദവിയാകുന്നു. നാം സദൃശവാക്യങ്ങളാണല്ലോ ഈ കഴിഞ്ഞ ചില ആഴ്ചകളായി പഠിച്ചുകൊണ്ടിരുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട അനേകം ആലോചനകൾ, ദൈനംദിന ജീവിതത്തിൽ വളരെ പ്രായോഗികമായ കാര്യങ്ങൾ, അവയൊക്കെയും പഠിച്ചതുകൊണ്ട് മാത്രമായില്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ആ കാര്യം നാം മറക്കരുത്. ഇനിയും നാം അപ്പോസ്തലനായ വിശുദ്ധ പൌലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഒരുമിച്ച് പഠിക്കുവാൻ പോകുകയാണ്. എല്ലാവർക്കും സന്തോഷമാണല്ലോ, അല്ലെങ്കിൽ ഈ ലേഖനം പഠിക്കുമ്പോൾ സന്തോഷമാകും. കാരണം ഇത് സന്തോഷത്തിന്റെ ലേഖനമാണ്. നിരാശപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുന്ന ഏതൊരു ഹൃദയവും ശക്തി പ്രാപിക്കുവാൻ ഈ ലേഖന പഠനം സഹായകരമാകും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ പുസ്തകം നമുക്ക് പഠിക്കാം. ഞാൻ ഒരു കാര്യം സാധാരണ പറയുന്നത് വീണ്ടും ഇവിടെ പറയട്ടെ, ഈ ലേഖനം കുറഞ്ഞത് രണ്ട് പ്രാവശ്യം വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ താങ്കൾ പങ്കെടുക്കുവാൻ ശ്രമിക്കണം. ഒരു ചെറിയ ലേഖനമാണല്ലോ. നിങ്ങളുടെ എല്ലായ്പ്പോഴുമുള്ള സഹകരണത്തിന് വളരെയേറെ നന്ദി. അപ്പോസ്തലനായ വിശുദ്ധ പൌലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ഈ ലേഖനം തന്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ്. പൌലോസ് റോമിലെ കാരാഗ്രഹത്തിൽ വെച്ച് നാല് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് നാം ഇതിനോടകം പല പ്രാവശ്യം ചിന്തിച്ചു. അവയെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പരക്കെ വിളിക്കുന്നു. അവ എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോൻ എഴുതിയ ചെറിയ ലേഖനം എന്നിവയാണ്. യൂറോപ്പിലെ ഫിലിപ്പിയ എന്ന പട്ടണത്തിലെ വിശ്വാസികൾക്കെഴുതിയ ലേഖനമാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം. പൌലോസിന് ഫിലിപ്പിയിലെ സഭയുമായുള്ള അനുഗ്രഹീത കൂട്ടായ്മയിൽ നിന്നും ഉടലെടുത്തതാണ് ഈ ലേഖനം. മറ്റ് ഏത് സഭയെക്കാളും അധികം ഫിലിപ്പിയിലെ സഭ പൌലോസിനോട് അടുത്ത് ബന്ധപ്പെട്ടിരുന്നു എന്നും കാണുവാൻ സാധിക്കും. അവർക്ക് പൌലോസിനോടുണ്ടായിരുന്ന സ്നേഹവും അവൻ അവരോടുണ്ടായിരുന്ന സ്നേഹവും ഈ ലേഖനത്തിൽ പ്രതിഫലിച്ച് കാണുവാൻ കഴിയുന്നു. സകല വിശ്വാസികളും ജീവിക്കേണ്ടതായ ക്രിസ്തീയ ജീവിതാനുഭവത്തിന്റെ നിലവാരത്തെക്കുറിച്ച് ഈ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. നാം ഈ വിധത്തിലല്ല ജീവിക്കുന്നതെങ്കിലും അപ്രകാരം ജീവിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തന്റെ രണ്ടാമത്തെ പ്രേഷിത യാത്രയിൽ പൌലോസ് അപ്പോസ്തോലൻ ഫിലിപ്പിയ പട്ടണവും സന്ദർശിച്ചു. പൌലോസും ബർണബാസും അവരുടെ ഒന്നാമത്തെ പ്രേഷിത യാത്രയിൽ ഗലാത്യ ദേശത്തേക്ക് പോയി എന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അവിടെ അവർക്ക് പല പീഡനങ്ങളും അഭിമുഖീകരിക്കേണ്ടതായി വന്നു. എങ്കിലും ഫലപ്രദമായ ശുശ്രൂഷ ചെയ്യുകയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്തു. തന്റെ രണ്ടാമത്തെ പ്രേഷിത യാത്രയിൽ ഈ സഭകൾ സന്ദർശിക്കണമെന്ന് പൌലോസിന് താൽപര്യമുണ്ടായി. വീണ്ടും ബർണബാസിനെ തന്നോടുകൂടെ കൊണ്ടുപോകുവാനായിരുന്നു പൌലോസിന്റെ താൽപര്യം. എന്നാൽ അവരോടൊപ്പം ഒന്നാമത്തെ യാത്രയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന തന്റെ അനന്തരവൻ മർക്കോസ് എന്നുപേരുള്ള യോഹന്നാനെ കൂടെ കൊണ്ടുപോകണമെന്ന നിർബന്ധമായിരുന്നു ബർണബാസിനുണ്ടായിരുന്നത്. എന്നാൽ പംഫുല്യദേശത്തിലെ പെർഗയിൽ ചെന്നപ്പോൾ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നതിനാൽ രണ്ടാമത്തെ പ്രേഷിത യാത്രയിൽ അവനോടുകൂടെ കൊണ്ടുപോകുവാൻ പൌലോസിന് താൽപര്യമില്ലായിരുന്നു. അങ്ങനെ പൌലോസിന്റെയും ബർണബാസിന്റെയും ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. ബർണബാസ് മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് വേറെ ദിശയിലേക്ക് പോയി. പൌലോസ് ആകട്ടെ ശീലാസിനെയും കൂട്ടി അവരുടെ ഒന്നാമത്തെ യാത്രയിൽ സ്ഥാപിച്ച സഭകളെ സന്ദർശിച്ചുകൊണ്ട് ഗലാത്യദേശത്തിലേക്ക് തിരിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിച്ചപ്പോൾ നാം ഇതെല്ലാം വിശദമായി ചിന്തിച്ചതാണ്. ആ പ്രദേശത്ത് ബഹുപുരുഷാരം പാർത്തിരുന്നതിനാലും അവർ സംസ്കാര സമ്പന്നരായിരുന്നതിനാലും അവിടുത്തെ തന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്ന ഉദ്ദേശം പൌലോസിനുണ്ടായിരുന്നു. ആ പ്രത്യേക കാലയളവിൽ യവന സംസ്കാരവും അവരുടെ ചിന്താഗതിയും അവിടെ കേന്ദ്രീകരിച്ചിരുന്നു. പൗലോസ് തെക്ക് ഭാഗത്ത് ആസിയയിലെ പ്രധാന പട്ടണമായ എഫസോസിലേക്ക് പോകുവാൻ ശ്രമിച്ചു എന്ന് ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവൻ തെക്കോട്ട് പോകുവാൻ ശ്രമിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനെ വിലക്കി. തെക്ക് ഭാഗത്തേക്ക് പോകുവാൻ കഴിയാതെ വന്നപ്പോൾ വടക്കോട്ട് പോകാമെന്ന് അവൻ വിചാരിച്ചു. ബിഥുനയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. എന്നാൽ യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16:7 നാം വായിക്കുന്നു. ഇപ്പോൾ പൌലോസിന് തെക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും പോകുവാൻ കഴിയുകയില്ല. അവൻ കിഴക്ക് നിന്നാണ് വന്നത്. അതിനാൽ പടിഞ്ഞാറോട്ട് പോകുക എന്ന ഒരേ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പൌലോസ് പടിഞ്ഞാറ് ഭാഗത്ത് ത്രോവാസ് വരെ പോയി. അതിനപ്പുറം പോകണമെങ്കിൽ കപ്പൽ യാത്ര ആവശ്യമായിരുന്നതിനാൽ ദൈവത്തിങ്കൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നതുവരെ പൌലോസ് അവിടെ കാത്തിരുന്നു. ദൈവം നമ്മെ പെട്ടെന്ന് നടത്തേണ്ടതാണെന്ന് നാം ചിലപ്പോൾ ചിന്തിക്കാറുണ്ടല്ലേ. എന്നാൽ ചിലപ്പോൾ കാത്തിരിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കും, നിർബന്ധിക്കും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഏത് വഴിക്കാണ് താങ്കൾ തിരിയേണ്ടത്? ഇങ്ങനെയൊക്കെ വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുകയാണോ സുഹൃത്തെ? എങ്കിൽ കാത്തിരിക്കുക. താങ്കൾ യഥാർത്ഥത്തിൽ കർത്താവിനോട് കൂടെ നടക്കുന്നുവെങ്കിൽ അവൻ തന്റേതായ തക്ക സമയത്ത് താങ്കളെ നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പൌലോസ് ത്രോവാസ് പട്ടണത്തിൽ ദൈവകൽപ്പനയ്ക്കായി കാത്തിരുന്നു. അവസാനം അതവന് ലഭിച്ചു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16:9-10 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ മക്കദൂന്യക്കാരനായ പുരുഷന്റെ ദർശനം അവന് ലഭിച്ചു. നമുക്ക് ഈ പ്രത്യേക സംഭവത്തെ ബന്ധപ്പെടുത്തി വളരെയേറെ ചിന്തിക്കുവാൻ സാധിക്കും. പൌലോസും സഹയാത്രികരും ഒരു കപ്പലിൽ കയറി യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ എത്തിയതായി നാം കാണുന്നു. അങ്ങനെയാണ് സുവിശേഷം യൂറോപ്പിൽ കടന്നു ചെന്നത്. പൌലോസ് യൂറോപ്പിൽ ചെന്ന് ഫിലിപ്പിയിലാണ് ആദ്യം പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16:13-15 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. നദിക്കരയിൽ കൂടി വന്ന് പ്രാർത്ഥിക്കുന്നതായ സ്ത്രീകളുടെ കൂട്ടം കണ്ടിട്ട് അത് വലിയ പ്രാധാന്യമുള്ള കാര്യമല്ലെന്ന് ചിന്തിച്ചിരുന്ന അനേകം ആളുകൾ ഫിലിപ്പിയിൽ ഉണ്ടായിരുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ നിദാനമായി അത് തീർന്നു എന്ന് പറയട്ടെ. പൌലോസിനെ യൂറോപ്പിലേക്ക് കൊണ്ടുവന്ന സംഗതിയുമായി ആ പ്രാർത്ഥനാ മീറ്റിംഗിന് കാര്യമായ പങ്കുണ്ട്. യൂറോപ്പിൽ ആദ്യമായി ക്രിസ്തുവിലേക്ക് കടന്നു വന്നത് ലുദിയ ആയിരുന്നു. പൌലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിയ ഫിലിപ്പിയിലെ സഭയുടെ ഒരു അംഗമായിരുന്നു ലുദിയ. ആ സഭയിലെ മറ്റ് ചില അംഗങ്ങളെക്കുറിച്ചും നമുക്ക് ചില കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുന്നുണ്ട്. ഭൂതബാധയിൽ നിന്നും വിടുവിക്കപ്പെട്ടതായൊരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയും അവന്റെ കുടുംബവും ഈ സഭയുടെ അംഗങ്ങളായിരുന്നു. ഭൂതബാധിതയായ പെൺകുട്ടിയുടെ യജമാനന്മാരുടെ പ്രേരണയാൽ പൌലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ചു എന്ന കാര്യം താങ്കൾക്ക് അറിവുണ്ടല്ലോ. അവരുടെ ആദായ മാർഗം പോയിപ്പോയി എന്ന് കണ്ടിട്ടാണ് അവർ അപ്രകാരം ചെയ്തത്. പൌലോസിന്റെയും ശീലാസിന്റെയും കാര്യത്തിൽ ദൈവം അത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിക്കുകയും കാരാഗ്രഹ പ്രമാണി ക്രിസ്തുവിനെ അറിയുവാൻ ഇടയാകുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16:30, 31, 34 വാക്യങ്ങളിൽ നാം കാണുന്നു. നമുക്ക് അറിവില്ലാത്ത മറ്റ് അംഗങ്ങളും ഫിലിപ്പിയിലെ ഈ സഭയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ അപ്പോസ്തലനായ പൌലോസിനോട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ്. അവർ അവന്റെ പ്രേഷിത യാത്രയിൽ അവനെ അനുഗമിക്കുകയും അവന് ശുശ്രൂഷ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ യെരുശലേമിൽ വെച്ച് പൌലോസ് അറസ്റ്റ് ചെയ്തപ്പെട്ടപ്പോൾ 2 വർഷക്കാലത്തേക്ക് അവർക്ക് പൌലോസിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലായിരുന്നു. അവൻ എവിടെയായിരിക്കുന്നു എന്ന് അവർക്കറിയില്ലായിരുന്നു. അവസാനം പൌലോസ് റോമിലെ കാരാഗ്രഹത്തിലാണെന്ന വസ്തുത അവർ കേട്ടു. ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയം പൌലോസിലേക്ക് ചായുകയും ഉടൻ തന്നെ അവർ അവരുടെ ശുശ്രൂഷകനായ എപ്പഫ്രാദിത്തോസിനെ അവന്റെ പൌലോസിന്റെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുവാനുള്ള കാഴ്ചയുമായി അയക്കുകയും ചെയ്തു. ഫിലിപ്പിയിലെ പ്രിയപ്പെട്ടവരുടെ ഔദാര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും അവരോട് തനിക്കുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനുവേണ്ടിയുമാണ് പൌലോസ് ഈ കത്തെഴുതിയത്. അതുകൊണ്ട് തന്നെ സ്നേഹം തുളുമ്പി നിൽക്കുന്ന അതിമനോഹരമായ കത്താണിത്. ഗലാത്തി ലേഖനത്തിൽ ചെയ്തതുപോലെ ഇവിടെ പൌലോസിന് തിരുത്തേണ്ടതോ പഠിപ്പിക്കേണ്ടതോ ആയ ഉപദേശങ്ങളൊന്നുമില്ല. മാത്രമല്ല കൊരിന്ത്യ ലേഖനത്തിലെ പോലെ അവരുടെ സ്വഭാവ ദൂഷ്യത്തെ ശാസിക്കുവാനും അല്ല പൌലോസ് ഈ കത്തെഴുതിയത്. ഈ ഫിലിപ്പിയ സഭയിലെ കൂട്ടായ്മയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടാക്കിയ 2 സ്ത്രീകളുണ്ടായിരുന്നു, യുവോദ്യയും സുന്ദുകയും. ഈ ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് ഈ സ്ത്രീകളെ ഉപദേശിക്കുന്നതായി കാണുന്നുണ്ട്. എന്നാൽ അത് വലിയ കുഴപ്പം പിടിച്ചൊരു പ്രശ്നം പോലെ പൌലോസ് പറയുന്നില്ല. ക്രിസ്തീയ അനുഭവത്തിന്റെ അതിമഹത്തായ ലേഖനമാണ് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് വിശുദ്ധ പൌലോസ് എഴുതിയത്. അതത്രേ ഈ ലേഖനത്തിലെ വിഷയവും. പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിലും ഒരു ദൈവഭയത്തിൽ സന്തോഷമുള്ള വ്യക്തിയായും ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ സംതൃപ്തിയോടും ജീവിക്കുന്നത് എങ്ങനെ എന്ന് ഈ ലേഖനത്തിൽ പൌലോസ് തന്റെ അനുഭവത്തിലൂടെ വ്യക്തമാക്കുന്നു. മഹാനായ ഈ അപ്പോസ്തോലൻ ഫിലിപ്പിയിലെ തന്റെ സ്നേഹിതരുടെ വിശ്വാസത്താൽ നന്ദി നിറഞ്ഞ അവസ്ഥയിലാണ്. ഒന്നാം അധ്യായത്തിന് മൂന്നാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ അവൻ സന്തോഷവാനും അത് നിരന്തരം ചെയ്യുവാനും താൽപര്യപ്പെട്ട് മുൻപോട്ടു പോയിരുന്നു. അതുപോലെ അനേകം പ്രസ്താവനകൾ വിശുദ്ധ പൌലോസിന് ഫിലിപ്പിയരോടുള്ള നിറഞ്ഞ് കവിയുന്ന സ്നേഹത്തെ കാണിക്കുന്നതായി ഈ ലേഖനത്തിലുണ്ട്. മുൻപോട്ട് പഠിക്കുമ്പോൾ ആ വിഷയങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഓരോ ദൈവപൈതലിനും ഹൃദയഹാരിയായി അനുഭവപ്പെടാവുന്ന ഒരു ലേഖനമാത്രേ ഇത്. ഇന്നത്തെ തപാലിൽ താങ്കൾക്കായി വന്ന സ്നേഹനിർഭരമായ കത്താകുന്നു ഇതെന്ന് താങ്കൾക്ക് തോന്നിപ്പോകും. അത് വ്യക്തിപരമാണ്. ഈ ലേഖനം പ്രത്യേക വാക്കുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും നിറഞ്ഞതാണ്. മറ്റെങ്ങും ഉപയോഗിച്ച് കാണാത്ത വിധം ചില വാക്കുകൾ ഈ ലേഖനത്തിലുണ്ട്. എവിടെയാകുന്നു ഉപയോഗിച്ചിരിക്കുന്നതെന്നറിയാതെ പോലും പലപ്പോഴും നാം ഉപയോഗിക്കുന്ന പ്രസിദ്ധമായ പല പ്രസ്താവനകളും ഈ ലേഖനത്തിലേതാകുന്നു എന്ന് പഠിക്കുമ്പോൾ താങ്കൾക്ക് വളരെയേറെ സന്തോഷമുണ്ടാകുമെന്നത് തീർച്ചയാണ്. ക്രിസ്തുവിനാൽ നിറയപ്പെട്ട ഒരു ലേഖനമാണിത്. ക്രിസ്തു എന്ന വാക്ക് കുറഞ്ഞത് 37 പ്രാവശ്യം ഈ ലേഖനത്തിൽ കാണുന്നു. 4 അധ്യായങ്ങളും 104 വാക്യങ്ങളും മാത്രമുള്ള ഈ ചെറിയ ലേഖനത്തിൽ ഒരു വാക്ക് മാത്രം 37 പ്രാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എത്ര പ്രധാനപ്പെട്ട ചിന്തയാണെന്ന് ഊഹിക്കാമല്ലോ. ഓരോ അധ്യായത്തിലും അത് വ്യക്തമായും പ്രസക്തമായും കാണുന്നു. ദൈവശാസ്ത്രപരവും സഭാപരവുമായ എല്ലാ ഏകാഗ്രത കെടുത്തുന്ന വാദപ്രതിവാദങ്ങളിൽ നിന്നും സുവിശേഷത്തിന്റെ കേന്ദ്രവും ഹൃദയവുമായി ക്രിസ്തുവിന്റെ ജീവിതവും ക്രിസ്തുവിലുള്ള ജീവിതവും നമ്മെ മനസ്സിലാക്കുന്നതാണ് ഈ ലേഖനമെന്ന് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നു. ഇതിലെ ആഴമേറിയ സത്യങ്ങൾ ക്രിസ്തുവിൽ ഒരു ഭക്തനെ തികഞ്ഞവനാക്കുവാൻ മതിയായതാണ്. അതുപോലെ തന്നെ സന്തോഷത്താൽ നിറഞ്ഞ ഒരു ലേഖനമാകുന്നു ഫിലിപ്പ് ലേഖനം. സന്തോഷമെന്ന ഈ പദമോ അതിനോട് ബന്ധപ്പെട്ട പദങ്ങളോ ഈ ചെറിയ ലേഖനത്തിൽ 16 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ അധ്യായത്തിലും ഈ പദം നമുക്ക് അഭിവാദ്യം നൽകുന്നു. കർത്താവിൽ സന്തോഷിപ്പിൻ എന്നുള്ളതാണ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് അപ്പോസ്തലൻ പറയുവാനുള്ള ദൂത്. അത് കഷ്ടത്തിന്റെ നടുവിലാകുന്നു വിശുദ്ധ പൌലോസ് പറഞ്ഞത് എന്നോർക്കണം. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനും നമുക്ക് നൽകുവാനുള്ള ദൂത് ഇതുതന്നെയാണ്. എന്ത് സംഭവിക്കുന്നു എന്നോ ഏതൊരു സാഹചര്യത്തിലായിരിക്കുന്നു എന്നോ ഉള്ളത് പ്രശ്നമല്ല. ഒരു ദൈവപൈതലിന് മഹത്തായ സംതൃപ്തിയും പ്രശാന്തതയും സമാധാനവും ഉണ്ടായിരിക്കുന്നതാണ്. ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയുന്നതിലും അവന്റെ ശക്തിയിൽ ആശ്രയിക്കുന്നതിലും കൂടിയാണ് ഈ സന്തോഷം ഉണ്ടാകുന്നത്, അല്ലാതെ നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല. രണ്ട് സ്നേഹിതന്മാർ തമ്മിൽ മധുര സമ്പർക്കം ചെയ്യുന്നതുപോലെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കത്തായതിനാൽ ഇതിലെ വിഷയവിഭജനം മറ്റ് ലേഖനങ്ങളിലെ പോലെ എളുപ്പമല്ല. എങ്കിലും ഓരോ അധ്യായവും പഠിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്നതായിരിക്കും. എന്നിരുന്നാലും ഒരു ലളിതമായ വിഭജനം ഇപ്രകാരം ഞാൻ പറയട്ടെ. 1 അധ്യായം കഷ്ടങ്ങളിലെ സന്തോഷം എന്നതാണ് വിഷയം. 2 അധ്യായം ശുശ്രൂഷിക്കുന്നതിലെ സന്തോഷം. 3 അധ്യായം വിശ്വസിക്കുന്നതിലെ സന്തോഷം. 4 അധ്യായം കൊടുക്കുന്നതിലെ സന്തോഷം. വേറൊരു വിഭജനം പറഞ്ഞാൽ അത് ഇപ്രകാരമാണ്. 1 അധ്യായം ഐക്യതയുടെ ഭാവം, 2 അധ്യായം താഴ്മയുടെ ഭാവം, 3 അധ്യായം വിശുദ്ധിയുടെ ഭാവം, 4 അധ്യായം മഹാമനസ്കതയുടെ ഭാവം. അതെ, ശരിയായ ഭാവത്തോടെ നമുക്ക് ഈ അനുഗ്രഹീത ലേഖനം പഠിക്കുവാൻ ആരംഭിക്കാം. ഇനി ഞാൻ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന വിഭജനം പറയട്ടെ. 1 അധ്യായത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ക്രിസ്തീയ ജീവിതത്തിന്റെ തത്വം എന്നാണ്. 2 അധ്യായത്തിന്റെ പേര് ക്രിസ്തീയ ജീവിതത്തിനുള്ള മാതൃക. 3 അധ്യായത്തിന് ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന പേര് ക്രിസ്തീയ ജീവിതത്തിനുള്ള സമ്മാനം. ഒടുവിലത്തെ അധ്യായമായ 4 അധ്യായത്തിന് ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന പേര് ക്രിസ്തീയ ജീവിതത്തിനുള്ള ശക്തി എന്നുള്ളതാണ്. ഇന്നിനെയും നമുക്ക് ഈ 1 അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കുവാനായിട്ട് സമയമെടുക്കാം. 1 അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൌലോസും തിമത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടി എഴുതുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഫിലിപ്പി ലേഖനം വളരെ പ്രായോഗികമായ ഒന്നാണ്. ഒന്നാം അധ്യായത്തിന് നാം കൊടുത്ത തലക്കെട്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ തത്വം എന്നുള്ളതാണ്. നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് അത് ഇറങ്ങി വരുന്നതാണ് അതെ ഈ ലേഖനം. എഫേസ് ലേഖനത്തിൽ സ്വർഗീയമായ സാഹചര്യത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു. സ്വർഗത്തിലിരിക്കുന്നതായ അനുഭവമാണ് വിവരിച്ചിരിക്കുന്നത്. എന്നാൽ ഫിലിപ്പി ലേഖനത്തിലാകട്ടെ നാം ദൈനംദിന ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതായി കാണുന്നു. ഇത് വളരെ മനോഹരമായ ഒരു ചെറിയ ലേഖനമാണ്. അതിന്റെ മാധുര്യത്താൽ നമുക്ക് ആത്മീക അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കും. ഇവിടെ പറയുന്നു പൌലോസും തിമത്തിയോസും. തിമത്തിയോസിനെ പൌലോസ് തന്നോടൊപ്പം ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഈ യുവാവായ ശുശ്രൂഷകനെ പൌലോസ് മുമ്പോട്ട് കൊണ്ടുവരികയും തന്റെ കൂടെ തന്നെ നിർത്തുകയും അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ യുവാവായ തിമത്തിയോസിനെ പൌലോസ് സ്നേഹിച്ചിരുന്നു. പൌലോസിന്റെ ആത്മീയ മകനായിരുന്നു തിമത്തിയോസ്. അതായത് തിമത്തിയോസിനെ പൌലോസ് ആയിരുന്നു ക്രിസ്തുവിന് വേണ്ടി നേടിയത് എന്നർത്ഥം. പൌലോസ് തിമത്തിയോസിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവനായിരുന്നു. പൌലോസ് എല്ലായ്പ്പോഴും ഏതാനും യുവാക്കന്മാരായ ശുശ്രൂഷകരെ തന്നോടൊപ്പം നിർത്തിയിരുന്നു. പൌലോസിന് തിമത്തിയോസിനെക്കുറിച്ച് ഉണ്ടായിരുന്ന ചിന്തയും സ്നേഹവും എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതത്രേ. പൌലോസിന്റെ പേര് കേൾക്കുന്നിടത്തെല്ലാം തിമത്തിയോസിനെക്കുറിച്ചും നമുക്ക് കേൾക്കുവാൻ കഴിയും. പൌലോസാണ് അതിന് ഉത്തരവാദി എന്നോർക്കണം. എത്ര മനോഹരമായ സംഗതിയാണിത്, തന്നോട് കൂടെ നിർത്തിയിരിക്കുന്ന യുവ സ്നേഹിതൻ. ഇവിടെ പറയുന്നു യേശുക്രിസ്തുവിന്റെ ദാസന്മാർ എന്ന്. തന്നെയും തിമത്തിയോസിനെയും യേശുക്രിസ്തുവിന്റെ ദാസന്മാരായിട്ടാണ് പൌലോസ് കണക്കാക്കുന്നത്. ദാസന്മാർ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം അടിമകൾ എന്നാണ്. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ പൌലോസ് തന്റെ അപ്പസ്തോലത്തെ സാധൂകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനാൽ ഗലാത്യ ലേഖനം ആരംഭിച്ചിരിക്കുന്നത് അപ്പസ്തോലനായ പൌലോസ് എന്ന് തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കൊരിന്ത്യ ലേഖനം എഴുതുമ്പോഴും അതുതന്നെയാണ് പൌലോസ് അപ്പസ്തോലൻ ചെയ്തിരിക്കുന്നത്. തന്റെ അപ്പസ്തോലത്വത്തെക്കുറിച്ച് പ്രസ്താവിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യേണ്ടത് അവിടെ ആവശ്യമായിരുന്നു. തന്റെ അപ്പസ്തോലത്വം മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല ലഭിച്ചത് എന്ന് അവർ അറിയണമെന്നതായിരുന്നു പൌലോസിന്റെ ഉദ്ദേശം. എന്നാൽ ഈ ഫിലിപ്പിയിലെ വിശ്വാസികളുടെ മുൻപിൽ തന്റെ പദവി തെളിയിക്കേണ്ട ആവശ്യം പൌലോസിനില്ലായിരുന്നു. അവർ പൌലോസിനെ സ്നേഹിക്കുകയും അവന്റെ അപ്പസ്തോലത്വത്തെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അവരെല്ലാവരും പൌലോസിനാൽ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടവരായിരുന്നു. അതിനാൽ പൌലോസ് താഴ്മയോടെ തന്നെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൌലോസും തിമത്തിയോസും എന്ന സ്ഥാനമാകുന്നു എടുക്കുന്നത്. ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും ഫിലിപ്പിയിലെ സഭയിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിക്കല്ല പൌലോസ് എഴുതുന്നത്. ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കുമാകുന്നു. മനുഷ്യകുലത്തെ രണ്ട് വിഭാഗമായി തിരിക്കാവുന്നതത്രേ, വിശുദ്ധരും അശുദ്ധരും. ക്രിസ്തുവിലുള്ള വിശ്വാസികളാണ് വിശുദ്ധർ. അവരുടെ പെരുമാറ്റത്താലല്ല സ്വഭാവത്താലല്ല ക്രിസ്തുവിലുള്ള അവരുടെ പദവിയാണ് അവരെ വിശുദ്ധരാക്കുന്നത്. വിശുദ്ധരെന്നാൽ ദൈവത്തിനുവേണ്ടി വേർതിരിക്കപ്പെട്ടവർ എന്നാണ് അർത്ഥം. വിശുദ്ധമായതെന്തും ദൈവ ഉപയോഗത്തിനായി വേർതിരിക്കപ്പെട്ടതാണ്. സമാഗമന കൂടാരത്തിലെ പഴയ പാത്രങ്ങളും ചട്ടുകങ്ങളും പോലും വിശുദ്ധ ഉപകരണങ്ങൾ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. അവ കാഴ്ചയ്ക്ക് വിശുദ്ധമായി തോന്നുമായിരുന്നില്ല, എന്നാൽ അവ വിശുദ്ധ ഉപകരണങ്ങളായിരുന്നു. ദേവാലയത്തിലെ ഉപയോഗത്തിനായി വേർതിരിക്കപ്പെട്ടവ ആയിരുന്നതിനാലാണ് അവ വിശുദ്ധമായി തീർന്നിരിക്കുന്നത്. ഏതൊരു ദൈവവേദലിന്റെയും പദവി അതായിരിക്കേണ്ടതാണ്. നാം ദൈവ ഉപയോഗത്തിനായി വേർതിരിക്കപ്പെട്ടവരാണ്. പ്രിയ സുഹൃത്തെ, താങ്കളൊരു വിശുദ്ധനല്ലെങ്കിൽ ഒരു അശുദ്ധനാണ്. ക്രിസ്തുയേശുവിലുള്ള വിശുദ്ധന്മാർ എന്നാണ് വായിച്ചത്. രക്ഷിക്കപ്പെടുക എന്നതിന്റെ അർത്ഥം എന്താണ്? ക്രിസ്തുയേശുവിൽ ആയിത്തീരുക എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുമ്പോൾ നിങ്ങളിൽ വസിക്കുവാനായി ദൈവത്തിന്റെ ആത്മാവ് കടന്നുവരും. ക്രിസ്തുവിന്റെ ശരീരത്തോട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നാനം കഴിപ്പിക്കും, അതായത് താദാത്മ്യപ്പെടുത്തും. ദൈവത്തിന്റെ ആത്മാവിനാലാണ് നിങ്ങൾ ക്രിസ്തുയേശുവിൽ ആയിത്തീരുന്നത്. ഈ വിശുദ്ധന്മാർ ക്രിസ്തുയേശുവിലുള്ളവരായിരുന്നു. എന്നാൽ അവർ ഫിലിപ്പിയിലാണ് പാർത്തിരുന്നത്. നിങ്ങൾ എവിടെ പാർക്കുന്നു എന്നതല്ല, ക്രിസ്തുവിലായിത്തീരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതായത് സ്ഥലം പ്രധാനപ്പെട്ടതല്ല എന്നതാണ് അർത്ഥം. രക്ഷിക്കപ്പെടുക എന്നാൽ എന്താണ് അർത്ഥമാകുന്നത്? ക്രിസ്തുവിലായിത്തീരുക എന്നതാണ്. വിശദമാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് തെരഞ്ഞെടുത്തിരിക്കുന്ന വാക്ക് അതത്ര, ക്രിസ്തുവിൽ, ക്രിസ്തുവിലായിത്തീരുക. എങ്ങനെ നിങ്ങൾക്ക് ക്രിസ്തുവിലായിത്തീരുവാൻ കഴിയും? നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിലായിത്തീരുന്നു. പിന്നെ പറയുന്ന അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും എന്ന്. സ്ഥാനികൾ ഉള്ള ഒരു പ്രാദേശിക സഭയ്ക്കാണ് പൌലോസ് എഴുതുന്നത്. അധ്യക്ഷൻ അഥവാ ബിഷപ്പ് എന്നതിന്റെ അർത്ഥം മേൽവിചാരകൻ അഥവാ ഇടയൻ എന്നാണ്. അധ്യക്ഷൻ അല്ലെങ്കിൽ ബിഷപ്പ് വാസ്തവത്തിലൊരു സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ മൂപ്പൻ എന്നത് ഈ പറഞ്ഞ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ കുറിക്കുന്നതാണ്. അവർ ആത്മീയമായി പക്വത വന്നവർ ആയിരിക്കണം. ശുശ്രൂഷകന്മാർ എന്നതിന് മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്ന ആത്മീയരായ ആളുകൾ എന്നാണ് അർത്ഥം. ചില സഭകളിൽ ആത്മായരെന്ന് വിളിക്കുന്നുണ്ടല്ലോ ആ കൂട്ടം. രണ്ടാം വാക്യത്തിൽ നാം കാണുന്നു, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പൌലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും ഈ വിധത്തിലുള്ള സംബോധന നമുക്ക് കാണുവാൻ കഴിയും. അതിൽ എല്ലാം കൃപയും സമാധാനവും ഉൾപ്പെടുത്തിയിരിക്കുകയും ചെയ്യും. പൌലോസിന്റെ കാലത്ത് സാധാരണ ഉപയോഗിച്ചിരുന്ന വാക്കുകളായിരുന്നു കൃപയും സമാധാനവും എന്നുള്ളത്. യവനന്മാർ തമ്മിൽ അഭിവാദ്യം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന വാക്കായിരുന്നു കൃപ എന്നുള്ളത്. ഗ്രീക്കിൽ ചാരിസ് എന്ന വാക്കാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. അക്കാലത്ത് റോഡിൽ കൂടെ നിങ്ങൾ നടന്നു പോയിരുന്നുവെങ്കിൽ ചാരിസ് എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ അഭിവാദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുമായിരുന്നു. വാസ്തവത്തിൽ ഈ അഭിവാദ്യം ആധുനിക ഗ്രീസിൽ ഇന്നും ഉപയോഗത്തിലുണ്ട്. അതിന്റെ അർത്ഥം കൃപ എന്നാണ്. ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു എന്ന് നാം ആശംസിക്കുന്നതുപോലെയുള്ള വാക്കായിരുന്നു അത്. ചാരിസ് എന്നത് മനോഹരമായ ഒരു വാക്കാണ്. അതിലെ അടിസ്ഥാനപരമായ ചിന്തകൾ സന്തോഷം, സുഖം, പ്രസന്നത, സൌന്ദര്യം എന്നൊക്കെയാണ്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ഇപ്പോഴുള്ള സൌന്ദര്യത്തോട് ചേർത്തുള്ള അവരുടെ പുതിയ സൌന്ദര്യം ഉണ്ടാകുന്ന ദൈവത്തോടുള്ള ഒരു ബന്ധത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ഈ സൌന്ദര്യം. അതെ, കൃപയുടെ ഒരു ബന്ധം. ക്രിസ്തുവിനോടുകൂടെ ഒരു ജീവിതം മനോഹരമാകുന്നു. കാരണം മനുഷ്യൻ മേലിൽ ദൈവ നിയമങ്ങളുടെ ഇരയാകുന്നില്ല, പിന്നെയോ അവൻ ദൈവസ്നേഹത്തിന്റെ ഒരു പൈതലാകുകയാണ്. ദൈവത്തെ പിതാവെന്ന് മനസ്സിലാക്കുന്ന അതിമഹത്തായ സൌന്ദര്യം ക്രിസ്തുവിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഈ അവസ്ഥയുണ്ടാകുന്നത്. അതെ, ദൈവകൃപയുടെ ആഴം വർണ്ണിക്കുവാൻ ആവതില്ല. നല്ല ഒരു നിത്യത ഉണ്ടാകട്ടെ എന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത്. മനുഷ്യർ നമുക്ക് നല്ല ദിവസം നേരുമ്പോൾ അത് നല്ല ദിവസമാക്കി തീർക്കുവാനായി അവർ ഒന്നും തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ പറയുക മാത്രമേ ചെയ്യുകയുള്ളൂ. എന്നാൽ നിത്യത നല്ലതാക്കി തീർക്കുവാനായി ദൈവം സകല സജ്ജീകരണങ്ങളും ചെയ്തിരിക്കുന്നു. അത് ദൈവത്തിന്റെ കൃപയാണ്. കൃപയോടൊപ്പം എല്ലായ്പ്പോഴും സമാധാനവും തുടരുന്നതായി കാണാം. സമാധാനം കൃപയ്ക്ക് മുമ്പായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചാരിസ് എന്ന വാക്ക് യവന സംസ്കാരത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ സമാധാനം അഥവാ ശാലോം എന്ന വാക്ക് ആത്മീയ ലോകത്തു നിന്നാണ് ലഭിക്കുന്നത്. എബ്രായ രീതിയിലുള്ള അഭിവാദ്യ വാക്കായിരുന്നു ശാലോം എന്നത്. യെരുശലേം എന്നതിന്റെ അർത്ഥം സമാധാനത്തിന്റെ പട്ടണം എന്നാണ്. അതായത് ജെറു ശാലോം, സമാധാനത്തിന്റെ പട്ടണം. എന്നാൽ യെരുശലേം ഒരിക്കലും സമാധാനത്തിന്റെ പട്ടണമായിരുന്നിട്ടില്ല, അത് യുദ്ധത്തിന്റെ പട്ടണമായിട്ടാണ് ഇരുന്നിട്ടുള്ളത്. ഇപ്പോഴാകട്ടെ അത് ലോകമാകുന്ന ജഡത്തിലെ ഒരു മുള്ളായി തീർന്നിരിക്കുകയാണ്. സമാധാന പ്രഭു ഭരണം ഏറ്റെടുക്കുന്നതുവരെ യെരുശലേമിൽ എന്ന് മാത്രമല്ല ലോകത്തെങ്ങും സമാധാനമുണ്ടായിരിക്കില്ല. ദൈവത്തിന്റെ കൃപ മുഖാന്തരം വിശ്വാസിക്ക് ആ സമാധാനം ലഭ്യമാകുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ക്രിസ്തു നമുക്കുവേണ്ടി മരിക്കുകയും നമുക്കുവേണ്ടി മറുവില കൊടുക്കുകയും ചെയ്തതിനാൽ ഒരു പാപിക്ക് വിശുദ്ധനായ ദൈവത്തോട് ലഭ്യമാകുന്ന സമാധാനമാണിത്. ഇപ്പോൾ ദൈവത്തിന് തന്റെ കൃപയാൽ നമ്മെ രക്ഷിക്കുവാൻ കഴിയും. നമ്മുടെ രക്ഷയ്ക്കുവേണ്ടി നാം ദൈവത്തിന് എന്തെങ്കിലും നൽകുക എന്നുള്ളതല്ല. വാസ്തവത്തിൽ യാതൊന്നും നമുക്ക് ദൈവത്തിന് നൽകുവാൻ കഴിയുകയില്ല. തന്റെ പാപമല്ലാതെ യാതൊന്നും ഞാൻ ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടില്ല. ആ പാപത്തിന് ക്രിസ്തു പ്രായച്ചിത്തം നൽകി. അതിനാൽ വിശുദ്ധനായ ദൈവത്തിന് എന്നെ സ്വീകരിക്കുവാൻ കഴിയും. ദൈവത്തിന് നിങ്ങളെയും സ്വീകരിക്കുവാൻ കഴിയും കേട്ടോ. പരിശോധനകളും സംഘർഷങ്ങളും കുഴപ്പങ്ങളും തിന്മയും നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കുവാൻ കഴിയും. തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവർക്ക് ദൈവം നൽകുന്ന സമാധാനമാണിത്. ദൈവസമാധാനം അനുഭവിക്കുന്നതിന് മുൻപ് നാം ദൈവകൃപ അനുഭവമാക്കേണ്ടതാണ്. അവന്റെ കൃപയാലുള്ള രക്ഷ, ഈ കൃപയും സമാധാനവും നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഭാഗം പഠിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സംശയം, പൌലോസ് ത്രിത്വത്തിൽ വിശ്വസിക്കുന്നുവോ എന്നതത്രേ. വിശ്വസിക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണ് പൗലോസ് പരിശുദ്ധാത്മാവിന്റെ കാര്യം കൂടി പിതാവിന്റെയും പുത്രന്റെയും കാര്യം പറയുമ്പോൾ സൂചിപ്പിച്ചിട്ടില്ല? നല്ല ചോദ്യമല്ലേ. അതിനുള്ള വിശദീകരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഫിലിപ്പിയിലെ വിശ്വാസികളിൽ പരിശുദ്ധാത്മാവിന്റെ അധിവാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ് പൗലോസ് അപ്രകാരം ചെയ്യാതിരുന്നത് എന്നത്രേ. വിശുദ്ധ പൗലോസ് ത്രിത്വത്തിൽ വിശ്വസിക്കുക തന്നെ ചെയ്തിരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ കാര്യത്തിൽ പൗലോസ് ഇവിടെ വളരെ കൃത്യമായും ശരിയായുമാണ് രേഖപ്പെടുത്തുന്നത്. പൗലോസിനെ പോലെ ഉറപ്പോടും പ്രാഗൽഭ്യത്തോടും പറയുവാൻ നമുക്കും കഴിയണം. ദൈവവുമായുള്ള ബന്ധത്തിൽ അവൻ നിശ്ചയമുള്ളവനായിരുന്നു. തന്റെ സകല അവകാശവാദങ്ങളും ക്രിസ്തുവിന്റെ പാദത്തിങ്കൽ അടിയറവ് വെച്ച ഒരു അടിമയായിത്തീർന്ന പൗലോസ് എത്ര വലിയ മാതൃകയാണ് അവൻ നമുക്ക് കാണിക്കുന്നത്. അവിടുന്ന് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന വലിയ സന്തോഷം പ്രാപിക്കുവാൻ കഴിയേണ്ടതിന് നമ്മെ സഹായിക്കുന്നത് തന്റെ വചനത്തിലൂടെ പൗലോസ് നമുക്ക് രേഖപ്പെടുത്തുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ സന്തോഷം പ്രാപിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഫിലിപ്പി ലേഖനം മുൻപോട്ട് പഠിക്കുമ്പോൾ ഇത് ഒരു തത്വശാസ്ത്രം പോലെ പഠിച്ചു പോകുകയല്ല, പിന്നെയോ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കണം. അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം. ദൈവം താങ്കളെ അതിനായി ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com. Thank you.